പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ പരിചയപ്പെടാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പഠനം മുന്നോട്ട് പോകുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ ആ ക്രമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് സുവിശേഷങ്ങളിലെ സംഭവങ്ങളും നമ്മൾ പഠന വിഷയമാക്കുന്നുണ്ട്. യേശുവിൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളാണ് മർക്കോസ് ഒന്നാമത്തെ അധ്യായത്തിൽ മുഖ്യമായും രേഖപ്പെടുത്തിയത്. അതിനുശേഷം അതിൻ്റെ ഒരു ചെറിയ സമ്മറി പോലെ ഒരു സംക്ഷിപ്ത വിവരണമായിട്ട് യേശുവിൻ്റെ പ്രാർത്ഥനയെയും യേശുവിൻ്റെ പൊതുവായിട്ടുള്ള യാത്രകളെയും കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവവും മർക്കോസ് പറഞ്ഞു വെച്ചു. നമ്മളത് വിശദമായി പഠന വിഷയമാക്കി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു ശ്രദ്ധേയമായ ഉൾക്കാഴ്ച അഥവാ ഒരു വിവരണം, ഒരു സൂചന മർക്കോസ് നൽകുന്നുണ്ട്. യേശുവിന് പരസ്യമായി പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ മർക്കോസ് ആരംഭിക്കുന്നത് ചില സംഘട്ടനങ്ങളും സംഘർഷങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും രോഗശാന്തി നൽകുന്ന, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന, സൗഖ്യവും ശുദ്ധിയും നൽകുന്ന പ്രവർത്തനങ്ങൾ എന്തു പ്രതികരണമാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചത്? കുളത്തിലേക്ക് കല്ലിടുമ്പോൾ അതിൻ്റെ അലകൾ കല്ലുണ്ടാക്കുന്ന ഈ ചെറിയ ചുറ്റോളങ്ങൾ കുളത്തിൻ്റെ അകലത്തേക്ക് കരയിലേക്ക് പോകുന്നതായിട്ട് കാണും. ഓരോ വാക്കിനും ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാവും, അനുരണനങ്ങളുണ്ടാവും. യേശുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എപ്രകാരമുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചത്? അതിനെക്കുറിച്ച് സുവിശേഷകന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മർക്കോസ് ഈ പ്രതികരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. മർക്കോസ് അല്ല, എല്ലാ സുവിശേഷകന്മാരും ചെയ്യുന്നുണ്ട്. കാരണം ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. യേശു ചെയ്തത് വലിയ കരുണയുടെ ഒരു പ്രകടനമായിരുന്നു. അവൻ കരുണ തോന്നി കൈനീട്ടി സ്പർശിക്കുകയാണ് ചെയ്തത്. പക്ഷേ സ്പർശിച്ചത് കുഷ്ഠരോഗിയായിരുന്നു. കരുണ തോന്നി കൈനീട്ടി കുഷ്ഠരോഗിയെ സ്പർശിക്കുമ്പോൾ അതിലൂടെ അവൻ അശുദ്ധമായി തീരുന്നു എന്നൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. ഇതുപോലെ യേശുവിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു രണ്ടു തരത്തിൽ കാണാവുന്ന പ്രവർത്തനങ്ങളായിരുന്നു. എപ്രകാരമാണ് ഇതിനോട് ജനങ്ങൾ പ്രതികരിക്കുന്നത്? പൊതുജനം മൊത്തത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ പിന്നാലെ വലിയ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ഓടിക്കൂടുന്നുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും അവൻ്റെ പിന്നാലെ വരും. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധത്തിൽ വലിയ ആൾക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ വരുന്നതായിട്ട് കാണും. അത് ഗലീലയിൽ നിന്ന് മാത്രമല്ല, വിദൂരസ്ഥമായ ടൈറിൽ നിന്നും സീദോനിൽ നിന്നും ദെക്കാപോളിസിൽ നിന്നും അങ്ങ് തെക്ക് യൂദയായിരുന്നു ഇദുമയായിരുന്നു ഒക്കെ ആൾക്കാർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഗലീലയിലേക്ക് വരും. 100-200 കിലോമീറ്റർ കാൽനടയായിട്ട് യാത്ര ചെയ്തൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ ഊഹിക്കാൻ സാധിക്കും എന്തുമാത്രം പോപ്പുലറായിരുന്നു, എന്തുമാത്രം ശ്രദ്ധേയമായിരുന്നു, പ്രശസ്തി ആർജിച്ചിരുന്നു യേശുവെന്ന്. ചുരുക്കം ദിവസങ്ങളുകൊണ്ട് അഥവാ ആഴ്ചകളുകൊണ്ട് വലിയ ഒരു കീർത്തി, യേശുവിൻ്റെ കീർത്തി ചുറ്റുപാടും പ്രചരിക്കുകയുണ്ടായി. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. വരുന്നവരിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ സുഖം പ്രാപിക്കുന്നു. വന്നവരെ, അവനെ തൊട്ടവരെ അവൻ സുഖപ്പെടുത്തി, അവൻ തൊട്ടവർ സുഖം പ്രാപിച്ചു. അപ്പോൾ സൗഖ്യദായകമായ യേശുവിൻ്റെ കരസ്പർശനത്തിലൂടെ ആളുകളെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുന്ന യേശു വരുന്നവരെയെല്ലാം സുഖപ്പെടുത്തുന്ന, മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകി വിടുന്ന യേശു. പക്ഷേ ഇത് സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട് ഇവിടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 2:1 3:6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് യേശു ഈ സമൂഹത്തിലുണ്ടാക്കിയ വലിയൊരു സംഘർഷമാണ്. 5 ഏറ്റുമുട്ടലുകൾ മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കോൺഫ്ലിക്റ്റ്, കോൺട്രവേഴ്സി, കൺഫ്രണ്ടേഷൻ എന്നൊക്കെ പറയും. ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, അത് പല രീതിയിലാണ് അവതരിപ്പിക്കുക. രോഗശാന്തിയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോഴാണ് ആദ്യത്തെ സംഘടന ഉണ്ടാവുക. 2:1-12 വാക്യങ്ങൾ, ഇത് മത്തായിയിലും ലൂക്കായിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 9:1-8 ലൂക്ക 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു സംഘട്ടനത്തിലാണ്. കാരണം സുഖപ്പെടുത്തുന്നതിന് മുമ്പേ യേശു പറയും, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞ ദൈവദൂഷണമാണെന്ന് ആരോപിക്കുന്ന ഒരു സമൂഹം, നിയമജ്ഞരും ഫരിസേയരുമാണെന്ന് പറയുക. സംഭവങ്ങൾ നമ്മൾ വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് ഇപ്പോഴ് പൊതുവായി കാണാനായിട്ടാണ് ശ്രമിക്കുന്നത്. യേശുവിനെതിരെ ദൈവദൂഷണത്തിൻ്റെ കുറ്റമാണ് ആരോപിക്കുക. ദൈവദൂഷണ കുറ്റം ആരോപിച്ചാൽ അടുത്ത പടി സംഭവിക്കാവുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. ദൈവദൂഷണം പറയുന്നവനെ വെച്ചുപുറപ്പിക്കാൻ യഹൂദ നിയമം മനസ്സിൽ അനുവദിക്കുകയില്ല. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വ്യക്തമായ നിയമമുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു കുറ്റം ചെയ്തതായിട്ടാണ് യേശുവിനെതിരെ ആരോപണം. ഇവൻ പറയുന്നത് ദൈവദൂഷണമാണ്. രണ്ടാമത്തെ സംഘട്ടനം ഉണ്ടാവുന്നത് ലേവിയെ വിളിക്കുന്നതിലൂടെയാണ്. 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇവിടെയും സമാന്തരമായി മത്തായിയിലും ലൂക്കായിലും സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലേവിയെ വിളിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് യേശുവിനെതിരെ കൊണ്ടുവന്ന വലിയൊരു ആരോപണമാണ്. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? അപ്പോൾ അവൻ പാപമോചിക്കുന്നു പറഞ്ഞ് ദൈവദൂഷണം പറയുക മാത്രമല്ല, അവൻ സ്വയം പാപിയായി തീരുകയും ചെയ്യുന്നു. ഇതാണ് ആരോപണം. അവൻ എന്തേ ഇപ്രകാരം ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നു? സമൂഹത്തിൽ വലിയ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു പ്രവർത്തനം പോലെ തോന്നും. 3-ാമത്തേത് ഉപവാസത്തെ സംബന്ധിച്ചാണ്. മർക്കോസ് 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെ സംബന്ധിച്ച തർക്കമാണ്. അവർ ചോദിക്കും, യേശുവിനോടാണ് ചോദിക്കുന്നത്, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? വിശുദ്ധരായി പരിഗണിക്കപ്പെടുന്ന ഫരിസേയരും നിയമജ്ഞരും സ്നാപക ശിഷ്യരുമൊക്കെ ഉപവസിക്കുമ്പോൾ മിശിഹ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കരുതുന്ന ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തേ ഉപവസിക്കുന്നില്ല? വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്, വ്യത്യസ്തമായൊരു ജീവിതശൈലി, അതും തർക്ക വിഷയമാവുകയാണ്. 4-ാമത്തേത് സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള വിവാദമാണ്. 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അവിടെ യേശുവിനോട് ചോദിക്കുന്നതാണ്, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? വിശന്നവർ കൈകൊണ്ട് കതിരു പറിച്ച് തിന്നു എന്നതാണ് പ്രശ്നം. പക്ഷേ അത് സാബത്തിൻ്റെ ലംഘനമായിരുന്നു. സാബത്തിന് ലംഘനമായി കണ്ട നിയമജ്ഞർ ചോദിക്കും, എന്തേ നിന്റെ ശിഷ്യന്മാർ സാബത്ത് ലംഘിക്കുന്നു? നിയമത്തെക്കുറിച്ച് അവസാനമായി നിയമവുമായി ബന്ധപ്പെട്ട വേറൊരു സംഭവമാണ് 5-ാമത്തെ കോൺട്രവേഴ്സിയായിട്ട് 5-ാമത്തെ സംഘട്ടനത്തിന് കാരണമായി തീരുന്നത്. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു സാബത്തിൽ രോഗശാന്തി നിൽക്കുന്നതാണ് ചോദ്യ വിഷയമാവുക. അത് ചോദ്യമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് യേശു തന്നെ ചോദ്യത്തിന് പ്രേരിപ്പിക്കുകയാണ് അവരെ. അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. ഇങ്ങനെ നിശബ്ദരായിരിക്കുമ്പോൾ ആ നിശബ്ദതയിൽ, ഇവരുടെ നിസ്സംഗതയിൽ യേശു ദുഃഖിച്ച് ക്രോധത്തോടെ നോക്കിക്കൊണ്ട് കൈ തളർന്നവനോട് പറയും, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഇങ്ങനെ ഒരു സംഘട്ടനത്തിൻ്റെ ഒരു പരമ്പര തന്നെ ചെന്നവസാനിക്കുന്ന എവിടെയാണെന്ന് നോക്കൂ. 6-ാമത്തെ വാക്യത്തിൽ ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. അപ്പോൾ യേശുവിൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനങ്ങൾ ഈ സംഘർഷത്തിലേക്കും സംഘട്ടനത്തിലേക്കും നയിച്ച് ആ സംഘട്ടനം യേശുവിനെതിരെ വധ ശിക്ഷയ്ക്ക്, യേശുവിനെ കൊല്ലാനുള്ള നീക്കത്തിന് കളമൊരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗഖ്യദായകമായ പ്രവർത്തനങ്ങൾ കരുണയുടെ പ്രകടനങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ കണ്ടത്, പ്രത്യേകിച്ച് നിയമജ്ഞരും നിയമാധികാരികളും കണ്ടത് വെറും സൗഖ്യദായകനായ ഒരു വ്യക്തി മാത്രമായിട്ടല്ല, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സൗജന്യമായി വിതരണം ചെയ്യുന്ന മിശിഹായിട്ട് മാത്രമല്ല ഇവിടെ കാണുക, അപകടകാരിയായൊരു വ്യക്തിയായി, ഉന്മൂലനം ചെയ്യേണ്ടവനായി, കൊന്നുകളയേണ്ടവനായിട്ടാണ് യേശുവിനെ കാണുന്നത്. ഇതാണ് തുടക്കം. ഈ തുടക്കത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കൂടി ഒന്ന് ശ്രദ്ധ തിരിക്കുന്നു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ആരംഭത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ എടുത്തതുപോലെ ഒരു സംഘടനത്തിൻ്റെ ചിത്രങ്ങൾ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തും മർക്കോസ് അവതരിപ്പിക്കുന്നുണ്ട്. അത് 11-12 അധ്യായങ്ങളിൽ ആരംഭത്തിലേതുപോലെ തന്നെ 5 സംഘട്ടനങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5 കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ 5 സംഘട്ടനങ്ങൾ. ആദ്യത്തേത് യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. സമാന്തര സുവിശേഷങ്ങളിലും ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നു. മത്തായിലും ലൂക്കായിലുമുണ്ട്. പക്ഷേ മർക്കോസിലാണ് കൃത്യമായി ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ മത്തായിലും ലൂക്കായിലും കാണും. പക്ഷേ എപ്പോഴും ഒരേ ക്രമത്തിലായിരിക്കുകയില്ല. ജെറൂസലത്തേക്ക് ഹോശാന വിളികളുടെ മധ്യേ ആഘോഷമായി പ്രവേശിച്ച യേശുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ആദ്യത്തേത്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 27-33 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അധികാരമാണ് ചോദ്യം ചെയ്യുന്നത്. എന്തധികാരത്തോടുകൂടിയാണ് നീ ചെയ്യുന്നത്? യേശുവിനെ ചോദ്യം ചെയ്യുന്ന യേശു ഫരിസേയരും നിയമജ്ഞരുമായൊക്കെ സംഘടനത്തിലും സംവാദത്തിലും ഏർപ്പെടുന്ന സംഭവം 27-ാമത്തെ വാക്യം, 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവ ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുക മാത്രം. ആദ്യത്തേത് അധികാരത്തെ സംബന്ധിച്ചത്, രണ്ടാമത്തേത് നികുതിയെ സംബന്ധിച്ചാണ്. ആദ്യത്തെ ദൈവിക അധികാരത്തെക്കുറിച്ചാണ്, എന്ത് അധികാരമാണ് യേശുവിനുള്ളത്. രണ്ടാമത്തേത് യേശു രാഷ്ട്രീയ അധികാരികളോട് ഇത് നിലപാടാണ് സ്വീകരിക്കുന്നത്. അതാണ് 12-ാമത്തെ അധ്യായം 13-17 വരെയുള്ള വാക്യങ്ങളിൽ സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്ന ചോദ്യവുമായി. സീസറിന് നികുതി കൊടുക്കുന്നത് യഹൂദർക്ക് നിയമാനുസൃതമാണോ അല്ലയോ, അതിന് കൊടുക്കുന്ന യേശുവിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം യേശുവിനടുക്കിലേക്ക് കൊണ്ടുവരുന്നത് സദ്ദൂക്കായരാണ്. അത് 12-ാം അധ്യായം 18-27 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞ സദ്ദൂക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു. അത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. യേശുവിനെ പരിഹാസ്യനാക്കുന്ന രീതിയിലുള്ള ചോദ്യവുമായിട്ടാണ് അവർ വരുന്നത്. ഒരു സ്ത്രീ 7 പേരുടെ ഭാര്യയായിരുന്നു, 7 പേരും മരിച്ചു മക്കളില്ലാതെ. അവസാനം ആ സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നാണ് ചോദ്യം. യേശു പഠിപ്പിച്ച പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ആ സത്യം ചോദ്യം ചെയ്യുക മാത്രമല്ല, അത് സ്വീകാര്യമല്ല, അത് അപഹാസ്യമാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ച സദ്ദൂക്കായരുമായിട്ടുള്ളതാണ് യേശുവിൻ്റെ 3-ാമത്തെ സംഘട്ടനം. 4-ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം എന്ന ചോദ്യമാണ്. അത് 12-ാം അധ്യായം 28-34 വരെയുള്ള വാക്യങ്ങൾക്കാണ്. സുപ്രധാനമായ കൽപ്പന, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം? അത് ചോദിക്കുന്നത് ഒരു നിയമജ്ഞനാണ്. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വാദം കേട്ട് അവൻ നന്നായി ഉത്തരം പറയുന്നു മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? വീണ്ടും വിവാദമാണ്. ഇനി അവസാനമായിട്ട് എല്ലാവരും മടുത്തു പിന്മാറി കഴിയുമ്പോൾ യേശു തന്നെയാണ് ചോദ്യം എറിഞ്ഞു കൊടുക്കുക. 5-ാമത്തെ ചോദ്യം, അത് 12-ാം അധ്യായം 35-37 വരെയുള്ള വാക്യങ്ങളിൽ യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം, നീ എൻ്റെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് വിളിക്കുന്നു, പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത്? മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല. ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വലിയ സംഘട്ടനങ്ങൾ, സംഘർഷങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് തിരിച്ച് ആരംഭത്തിലേക്ക് തന്നെ വരാം. യേശു ചെയ്തത് എല്ലാം ശ്രദ്ധേയമായ കരുണയുടെ പ്രവർത്തനങ്ങളായിരുന്നു. പാവപ്പെട്ടവനോട് താതാത്മ്യപ്പെടുക, രോഗിക്ക് സൗഖ്യം നൽകുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തേ ഒരു സംഘർഷത്തിന് കാരണമായിത്തീരുന്നു? എന്താണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് എതിർപ്പിന് കാരണമായിത്തീർന്നത്? സാധാരണക്കാരൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചതാണ്, ദൈവം നൽകുന്ന ഈ സൗഖ്യം, ദൈവം നൽകുന്ന മോചനം, അതിനുവേണ്ടിയാണ് അവർ കാത്തിരുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തത്. അബ്രാഹത്തെ വിളിച്ചതും പ്രവാചകന്മാരിലൂടെ സന്ദേശം അറിയിച്ചതുമെല്ലാം ഈ ദിവസങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത് യേശു തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ പ്രഘോഷണത്തിലൂടെ ദൈവത്തിൻ്റെ ഭരണയുടെ യാഥാർത്ഥ്യമായിത്തീരുന്നു. അതാണല്ലോ യേശു തുടങ്ങി വെച്ചത്. സമയം പൂർത്തിയായി, ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിക്കുവിൻ, മനസ്സ് തിരിയുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇങ്ങനെ മനസ്സ് തിരിയാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തയ്യാറായവരെ സംബന്ധിച്ചിടത്തോളം യേശു രക്ഷകനാണ്, മിശിഹായാണ്, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ്. അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു സമൂഹം. പക്ഷേ മറുഭാഗത്ത് നിന്ന് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിക്കണ്ട നിയമപാലകർക്ക്, ഫരിസേയർക്ക്, അധികാരികൾക്ക്, നിയമജ്ഞർക്ക് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യേശുവിൻ്റെ വാക്കുകൾ സൗഖ്യദായകമാണെങ്കിലും ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ചില അവകാശ സൂചനകൾ, ദൈവത്തിന് മാത്രം പറയാൻ സാധിക്കുന്ന വാക്കുകൾ യേശു എടുത്ത് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവകാശവാദം എന്താണ്? ദൈവത്തിനു മാത്രം പാപമോചിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു മനുഷ്യൻ വന്ന് പാപിയോട് പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അത് പറയാൻ ഇവരെന്ത് അവകാശം? യേശു ആരാണെന്നാണ് ഭാവിക്കുന്നത്? ദൈവത്തിനു മാത്രം പറയാൻ കഴിയുന്ന ഈ പാപമോചനം ലഭിച്ചിരിക്കുന്നുവെന്ന വാക്കുകൾ യേശു പറയുന്നെങ്കിൽ രണ്ടിലൊന്ന് വ്യക്തമാണ്. ഒന്നുകിൽ ഇവൻ സുബോധമില്ലാത്ത ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഇവൻ കടുത്ത ദൈവനിഷേധിയും ദൈവദൂഷകനുമാണ്. യേശു ഒരു ഭ്രാന്തനാണെന്ന്, സുബോധമില്ലാത്തവനാണെന്ന് പറയാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് യേശു ചെയ്യുന്നത്, യേശു പറയുന്നത് കടുത്ത ദൈവനിന്ദയും ദൈവദൂഷണവുമായിട്ടേ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. തന്നെയുമല്ല, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നമ്മൾ പിന്നീട് കാണും, ലേവിയെ വിളിക്കുകയും ചുങ്കക്കാരനായിരുന്ന ലേവിയുടെ വീട്ടിൽ യേശു വിരുന്നിന് പോവുകയും ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ശുദ്ധവും അശുദ്ധവും എന്നുള്ള വിവേചനമില്ലാതെ അശുദ്ധരും ശുദ്ധരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുവരെ പഠിപ്പിച്ചു വച്ചിരുന്ന ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ച നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെടുകയല്ലേ? ഇനി ആരാണ് ഈ ശുദ്ധ അശുദ്ധ വിവേചനത്തിന് പ്രാധാന്യം കൊടുക്കുക? കൈ കഴുകാതെ ഭക്ഷിക്കുന്നു, ഇഷ്ടമുള്ളതൊക്കെ വാരി തിന്നുന്നു, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുന്നു, ഇഷ്ടമുള്ളത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥാവിശേഷമല്ലേ? കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ അശുദ്ധനാകുമെന്ന് ഇതുവരെ പറഞ്ഞു വച്ചിരുന്നൊരു സമൂഹത്തിൽ യാതൊരു മടിയും കൂടാതെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ പോരെ? സമൂഹത്തിൽ ഇസ്രായേൽ നിയമങ്ങൾക്ക് വലിയ ഭീഷണിയാവുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ. നിയമങ്ങൾക്കും ആ നിയമത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അടിയുറച്ച പണതുയർത്തിയ സമൂഹത്തിൻ്റെ സംവിധാനത്തിനും, അധികാരികൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. അവൻ പറയുന്നതൊക്കെ സത്യമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആ സത്യമാണ് തെളിയിക്കാനായിട്ട് അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കാരണമായിത്തീരുന്നു. എന്തോ ഒരു പുതിയ സംവിധാനം, പുതിയ ജീവിത ശൈലിയുടെ കടന്നു വരികയാണ്. യഹൂദ നേതാക്കന്മാർ ഇതുവരെ പ്രതീക്ഷിച്ചതിൽ നിന്നും പഠിച്ചതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രബോധനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാടുകൾ, അവൻ പ്രാർത്ഥിക്കുന്ന വിധം, അവൻ പ്രവർത്തിക്കുന്ന വിധം, ഇതൊന്നും അവരുടെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഒരു തീരുമാനം അവരെടുത്തേ മതിയാവും. ഒന്നുകിൽ യേശു പറയുന്നതെല്ലാം സത്യമാണെന്ന് സ്വീകരിച്ച് അവൻ്റെ അനുയായിയാവുക, അല്ലെങ്കിൽ അവനെതിരെ ആക്ഷൻ എടുക്കുക. ഇതിലേതാണ് ചെയ്യേണ്ടത്? സമൂഹം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ച ഒരു പ്രധാന പുരോഹിതൻ്റെ പ്രവർത്തനത്തിലേക്കാണ് അവസാനം ഇതെല്ലാം നീങ്ങുന്നത്. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു അധികാര സംവിധാനമുണ്ടായിരുന്നു. അവർ ആദ്യം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുകയാണ് അവൻ പറയുന്നതും അവൻ ചെയ്യുന്നതുമായ കാര്യങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കും, ചുരുക്കം ചില ആക്ഷനൊക്കെ എടുക്കും, പക്ഷെ അത് സാവകാശമാണ്. ഇവിടെ മർക്കോസ് വളരെ സ്കെമാറ്റിക്കായിട്ട്, വളരെ കണിശമായി 5 സംഭവങ്ങൾ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആ 5-ാമത്തെ സംഭവം ചെന്ന് അവസാനിക്കുന്നത് യേശുവിനെ കൊല ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ യേശു എടുക്കുന്ന മറ്റു തീരുമാനമുണ്ട്, അത് നമ്മൾ കാണും. യഹൂദ നേതാക്കന്മാർ യേശുവിനെ തിരസ്കരിച്ചു, കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു, ആലോചിക്കുന്നു. കാണുമ്പോൾ യേശു ചെയ്യുന്നത് മറ്റൊരു നീക്കമാണ്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ അടുത്ത തവണ പ്രവേശിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിലൂടെ കടന്നു വരുന്ന രക്ഷയുടെ സന്ദേശം, അത് എപ്രകാരമാണ് ചരിത്രത്തെ വഴിതിരിച്ചു വിടുന്നത്, അത് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ സ്നേഹം മൂർത്തിഭാവമായതാണ്, മാംസം ധരിച്ചതാണ്. അങ്ങയുടെ വചനമായ യേശു നിങ്ങൾ വിശ്വസിക്കുന്നു. ദരിദ്രർക്ക് സദ്വാർത്തയായി, ബന്ധിതർക്ക് മോചനമായി, പാപികൾക്ക് പാപമോചനമായി, മരിച്ചവർക്ക് ജീവനായി കടന്നു വന്ന ആ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവ്, അങ്ങേക്ക് നന്ദി പറയുന്നു. ആ നാഥനെ സ്വീകരിക്കാൻ, അവനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങയുടെ സന്ദേശം ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ ഉറച്ചു നിൽക്കാതെ അങ്ങയുടെ മുഖം യേശുവിൽ വ്യക്തമായി കാണുന്നതിന്, അങ്ങയുടെ വചനം യേശുവിൽ വ്യക്തമായി കേൾക്കുന്നതിന്, അങ്ങയുടെ ആഹ്വാനം അവനിലൂടെ സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ആത്മാവിനെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ